Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ റവറൻ ഡോക്ടർ ജേക്കബ് നാലുപറയം CBS വചന വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:1-12 വാക്യങ്ങൾ.
രണ്ട് കൂട്ടുകാർ കണ്ടുമുട്ടിയപ്പോഴാ ഒരാൾ പറഞ്ഞു, എടാ ജയ്മോൻ എത്ര ഭാഗ്യവാനാണ്, അവൻ്റെ ഭാര്യ UK ലണ്ടനിലേക്ക് പോയില്ലേ. ലണ്ടനിലേക്ക് പോയ ഭാര്യ ഒരു വർഷത്തിന് ശേഷം വീട്ടിൽ തിരിച്ച് അവധിക്ക് വരിക. വരുന്നതിന് മുമ്പ് അവിടുന്ന് ഫോൺ വിളിക്കുക. അവളുടെ 4 വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. ആ കുഞ്ഞിൻ്റെയിൽ ഫോൺ കൊടുത്തിട്ട് ചോദിക്കുക, മമ്മി അവധിക്ക് വരുമ്പോൾ മോക്ക് എന്നതാ സമ്മാനം കൊണ്ടുവരേണ്ടത്? ആദ്യം അവളൊന്നും വേണ്ടിയില്ല. വീണ്ടും ചോദ്യം ആവർത്തിച്ചു. മൂന്നാമതും ചോദിച്ചപ്പോൾ മടിച്ചു നിന്ന് അവൾ പറഞ്ഞു, മമ്മി അവധിക്ക് വരുമ്പം എനിക്ക് സമ്മാനമൊന്നും കൊണ്ടുവരേണ്ട, മമ്മി വന്നിട്ട് പോവാതിരുന്നാൽ മതി. ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന പദം ഇതാണ്, ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അനുഗ്രഹീതർ എന്ന് വിവർത്തനം ചെയ്യാവുന്ന പദം. മഖാറിയോയി ബഹുവചനമാണ്, മഖാറിയോസ് എന്ന ഏകവചനത്തിൻ്റെ. ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അനുഗ്രഹീതർ, അഷ്ടഭാഗ്യങ്ങളെന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ 8 പ്രാവശ്യമല്ല, 9 പ്രാവശ്യം ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ എന്നാണ് ഈ ഭാഗത്ത് ആവർത്തിച്ച് ഈശോ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇവിടെ ഈശോ 9 പ്രാവശ്യം ആവർത്തിച്ച് ഭാഗ്യവാന്മാരെന്ന് പറയുന്ന പല കാര്യങ്ങളും സാധാരണ അനുഭവത്തിൽ നമ്മൾ നിർഭാഗ്യങ്ങളായിട്ട് കരുതുന്നവയാണ്. ഒന്ന്, ദരിദ്രർ ഭാഗ്യവാന്മാർ. ദരിദ്രർ വലിയ ഭാഗ്യവാന്മാരാണോ? നിർഭാഗ്യമല്ലേ. കരയുന്നവർ ഭാഗ്യവാന്മാർ, പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്നെ പ്രതി അവഹേളിക്കപ്പെടുമ്പോൾ ഭാഗ്യം, തിന്മകൾ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുമ്പോൾ സന്തോഷിക്കുവിൻ ഭാഗ്യം. ഇതൊക്കെ നമ്മളാരും ഭാഗ്യമായിട്ട് കരുതുന്നവയല്ല, പകരം മറിച്ച് വലിയ നിർഭാഗ്യങ്ങളാണ് ഇവയൊക്കെ സാധാരണ ജീവിതത്തിൽ. അങ്ങനെയെങ്കിൽ ഈ മലയിലെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഈശോ പറഞ്ഞു തരുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നിർഭാഗ്യങ്ങളെ ഭാഗ്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്താം. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വചനം ഞാൻ എടുക്കുക, 5:4 കരയുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ആശ്വസിപ്പിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ജീവിതത്തിൽ ഇരുട്ട് വന്ന് നിറയുകയും മനസ്സിൽ നിറയെ സങ്കടം അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തുറന്നു പറയാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ആശിച്ചു പോകും. വേദനയുടെ അവസരങ്ങളിൽ ഹൃദയനൊമ്പരം പങ്കുവയ്ക്കാൻ ഒരു സ്നേഹ സാന്നിധ്യം, സാരമില്ല എന്ന് പറയാൻ ഒരാൾ, ഞാനുണ്ട് കൂടെ, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ ഒരു കരസംരക്ഷണം. എന്തിന്? ഏറ്റവും വലിയ സങ്കടവും ജീവിതക്ലേശവും വരുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പറ്റിയ ഒരു കരവലയം മാറിടം. ഇതുണ്ടായിരിക്കുക വലിയ ഭാഗ്യമാണ്. ആശ്വസിപ്പിക്കാൻ എന്നെ, നമ്മളെ ജീവിതത്തിൻ്റെ വലിയ നൊമ്പരങ്ങളിൽ ആശ്വസിപ്പിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കുക, ഇത് ഭാഗ്യമാണ്. ഈ ആശ്വാസം ലഭിക്കാനും സ്വീകരിക്കാനും പറ്റുന്നതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗ്യം സ്വീകരിച്ച് വളരണം. ഒരിക്കലും അതൊരു കുറവും ബലഹീനതയുമായിട്ട് നാം കരുതരുത്. പകരം നിന്റെ ഹൃദയനൊമ്പരം അറിയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയബന്ധങ്ങളെ നീ വളർത്തിയെടുക്കണം. അതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. കരയുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ആശ്വസിപ്പിക്കപ്പെടും. ദൈവം ഒരർത്ഥത്തിൽ നിന്നെ ഭാഗ്യവാനാക്കാനായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജീവിത സന്ദർഭമല്ലേ നിന്റെ ക്ലേശങ്ങളും സങ്കടങ്ങളും? നീ ആശ്വസിപ്പിക്കപ്പെടാനായിട്ട് ദൈവം സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന ക്ലേശങ്ങൾ. അതിനാൽ തന്നെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു രീതി നീ പരിശീലിക്കണം, വളർത്തിയെടുക്കണം. രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രം, അത്രമാത്രം വിശ്വസിക്കാനാവുന്ന ബന്ധങ്ങളെ നിന്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കണം. നിന്റെ ആത്മബന്ധങ്ങൾ, ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ അഥവാ നീ ആശ്വസിപ്പിക്കപ്പെടാനായിട്ട് ഉണ്ടാക്കിത്തരുന്ന വഴികളാണ്, മാർഗങ്ങളാണ്. ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലിക പ്രബോധനമായ അമോരീസിൽ എത്തീസിയ സ്നേഹത്തിന്റെ സന്തോഷത്തിലെ 137 മുതലുള്ള നമ്പരുകളിൽ പറയുന്നത് ഇതാണ്: കുടുംബത്തില് നടക്കേണ്ടതും വളർത്തിയെടുക്കേണ്ടതും ഈ ഹൃദയബന്ധമാണ്, സൗഹൃദമാണ്, കൂട്ടുകെട്ടാണ്, ജീവിത പങ്കാളിയുമായിട്ടുള്ള കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിൻ്റെ വളർത്തിയെടുക്കുന്നതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് പരസ്പരം ഹൃദയം പങ്കുവയ്ക്കുന്ന, ഒരാൾ മറ്റേയാളെ കേൾക്കുന്ന, ഒരാൾ മറ്റേയാളെ മനസ്സിലാക്കുന്ന രീതി വളർത്തിയെടുക്കുക എന്നതാണ്. ഒരു സെൻ കഥ. രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാൾ വിദഗ്ധനായ ഓടക്കുഴൽ വായനക്കാരൻ, മറ്റേയാൾ സഹൃദയനായ കലാ ആസ്വാദകനും. ഒരാൾ ഓടക്കുഴൽ വായിക്കും, കൂട്ടുകാരൻ ആസ്വദിച്ച് കേട്ടിരിക്കും. ഒരിക്കൽ സംഗീതജ്ഞൻ മലയെക്കുറിച്ചൊരു സംഗീതം ആലപിച്ചു. കേട്ടുകഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കെൻ്റെ കൺമുമ്പിൽ മലനിരകൾ കാണാനാവുന്നുണ്ട്. അതിനുശേഷം അയാൾ അരുവിയെക്കുറിച്ച് പാടി. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഞാനിപ്പോൾ അരുവിക്കരയിലാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കേൾവിക്കാരനായ കൂട്ടുകാരൻ രോഗം ബാധിച്ച് പെട്ടെന്ന് മരിച്ചു. അന്ന് ഗായകൻ തൻ്റെ ഓടക്കുഴൽ ഒടിച്ചു കളഞ്ഞു. പിന്നീടൊരിക്കലും അയാൾ പാടിയിട്ടില്ല. എന്നെ കേൾക്കാൻ ഒരാൾ, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ, എൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രം അടുപ്പമുള്ള ഒരാൾ, ഇത് ജീവിതത്തിൽ ദൈവം തരുന്ന വലിയ സമ്മാനമാണ്. അതിലൂടെ എൻ്റെ കരച്ചിലുകൾ വലിയ ഭാഗ്യങ്ങളായിട്ട് മാറുകയാ, രൂപാന്തരപ്പെടുകയാ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിലെ ഈ സങ്കടങ്ങളെയും കരച്ചിലുകളെയും ഭാഗ്യങ്ങളായിട്ട്, സൗഭാഗ്യങ്ങളായിട്ട് മാറ്റാനാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. കുടുംബത്തിൽ ഇത് സംഭവിക്കേണ്ടത് ജീവിത പങ്കാളിയുമായിട്ട് വളർത്തിയെടുക്കുന്ന കൂട്ടുകെട്ടിലൂടെ, സൗഹൃദത്തിലൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗഹൃദം ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് അവതരിപ്പിക്കുന്ന സിനിമയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമ. വചനം വീണ്ടും ഞാനൊന്ന് ആവർത്തിക്കുക: കരയുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ആശ്വസിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ അത് പാസീവ് കർമ്മണി പ്രയോഗമായിട്ട് യൂതൻ ഉപയോഗിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് ദൈവമാണ് എന്നൊരു സൂചനയുണ്ട്. ആശ്വസിപ്പിക്കുന്നത് ജീവിത പങ്കാളിയും ഹൃദയത്തിലെ അടുപ്പമുള്ള വ്യക്തിയുമാണ്. അതോടൊപ്പം തമ്പുരാനാണ് ആശ്വസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ തമ്പുരാനുമായിട്ട് ഉള്ള ഈ ഹൃദയ അടുപ്പം, ഇൻറ്റിമസി, അത് വളർത്തി എടുക്കുക. ഈ അഷ്ടഭാഗ്യങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഈ ദൈവവുമായിട്ട്, തമ്പുരാനുമായിട്ടുള്ള അടുപ്പം, തമ്പുരാനിൽ നിന്ന് ആശ്വാസം സ്വീകരിച്ച് വരുന്ന ഒരു രീതി, ഇതും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ദൗർഭാഗ്യങ്ങളെ വലിയ സൗഭാഗ്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്താനുള്ള രണ്ട് മാധ്യമങ്ങളാണ് ഈശോ ഇന്നെന്നോട് പറയുന്നത്. ഒന്ന്, നിന്റെ പ്രിയനുമായിട്ടുള്ള ബന്ധം, നിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ള ആളുമായിട്ടുള്ള ബന്ധം, അത് വളർത്തി എടുക്കുക. എങ്കിൽ നിന്റെ സങ്കടങ്ങളിൽ നീ ആശ്വസിപ്പിക്കപ്പെടും. അതോടൊപ്പം നിന്റെ ഹൃദയത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന തമ്പുരാനുമായിട്ടുള്ള ബന്ധം, ആ ഹൃദയ അടുപ്പവും അനുദിനം വളർത്തിയെടുക്കുക. ഇതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ആദ്യത്തെ വചനമുണ്ട്. യേശു മലയിലേക്ക് കയറി, ശിഷ്യന്മാർ അവൻ്റെ അടുത്തേക്ക് വന്നു. ഇത് ഒരു അടുപ്പമാണ്, ഇൻറ്റിമസിയാ. എന്നിട്ട് യേശു പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഈ പഠിപ്പിക്കുന്നതിൻ്റെ ശ്രോതാക്കൾ ആദ്യം ശിഷ്യന്മാരു തന്നെയാണ്. അവരുമായിട്ടുള്ള ഹൃദയ അടുപ്പത്തിലാണ് ഈശോ ഈ അഷ്ടഭാഗ്യങ്ങൾ, ഭാഗ്യവാന്മാരെന്ന് പഠിപ്പിക്കുന്നത്. എങ്കിൽ ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ഹൃദയ അടുപ്പം വളർത്തിയെടുക്കാനാണ്. ഒന്നാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ട് തമ്പുരാൻ തന്നിരിക്കുന്ന സുഹൃത്തുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ടുള്ള ആത്മബന്ധം വളർത്തിയെടുക്കുക. ഒപ്പം തമ്പുരാനുമായിട്ടുള്ള ഹൃദയബന്ധം, അതിനെയും വളർത്തിയെടുക്കുക. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നിന്റെ സങ്കടങ്ങളൊക്കെ, നിന്റെ ജീവിതത്തിൻ്റെ വലിയ ദൗർഭാഗ്യങ്ങളൊക്കെ സൗഭാഗ്യങ്ങളായിട്ട് രൂപാന്തരപ്പെടും, അതിനുള്ള അവസരങ്ങളായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ അന്ന് ഗലീലിയയിലെ മലമുകളിലേക്ക് കയറിയിട്ടാണ് എങ്ങനെ ഭാഗ്യവാന്മാരാകാം എന്നാ നീ പഠിപ്പിച്ചത്. അതും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യങ്ങൾ വന്നു വരുമ്പോൾ അവയെങ്ങനെ സൗഭാഗ്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്താം. ഈശോയെ മനുഷ്യബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യമാണ് നീ പറഞ്ഞു തരുന്നത്. ആശ്വസിപ്പിക്കാൻ, ആശ്വാസം തരാൻ, മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരിക്കുക. എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് കൂട്ടായിട്ട് തന്ന ആ വ്യക്തിയെ സമർപ്പിച്ച് ഈശോയെ പ്രാർത്ഥിക്കുന്നു. ആ ബന്ധം വളർത്തി വളർത്തിക്കൊണ്ടു വരാനുള്ള കൃപ തരണമേ. ഒപ്പം നീയുമായിട്ടുള്ള ഹൃദയ അടുപ്പം വളർത്തിക്കൊണ്ടു വരാൻ. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും ദുഃഖവും സങ്കടവും വന്ന് നിറയുമ്പോൾ എൻ്റെ കൂട്ടുകാരിയിലേക്ക്, കൂട്ടുകാരനിലേക്ക് ആശ്രയിക്കാൻ, അതോടൊപ്പം നിന്നിലേക്ക് ആശ്രയിക്കാനുള്ള ഒരു രീതി എന്നിൽ നീ വളർത്തി വളർത്തിക്കൊണ്ടു വരണമേ. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ദൗർഭാഗ്യങ്ങൾ വലിയ സൗഭാഗ്യങ്ങളായിട്ട് നീ മാറ്റണമേ. അപ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നത്, ദൈവത്തിൻ്റെ മകളാകുന്നത്. തമ്പുരാനിൽ നിന്നും ആശ്വാസം സ്വീകരിക്കുമ്പോൾ അതിനുള്ള കൃപ നാഥ തരേണമേ. ആമേൻ.
ആരാവാരം പോൽ ജനങ്ങളെ കാണുകയാൽ ചാരിമലയിൽ കരേറിനാഥൻ ആ പാറമേലൊന്നിലുപവിഷ്ടന ഭാഗ്യസാരോപദേശം തുടങ്ങി മന്ദം ഭാഗ്യസാരോപദേശം തുടങ്ങി മന്ദം ദാരിദ്ര്യമാത്മാവിലുള്ളോർക്ക് ഭാഗ്യമേ സ്വർഗീയ രാജ്യം അവരുടേതാം സ്വർഗീയ രാജ്യം അവരുടേതാ ശാന്തശീലന്മാർക്ക് ഭാഗ്യമുണ്ടായി വരും സ്വന്തമായി തീരും അവർക്ക് ഭൂമി സ്വന്തമായി തീരും അവർക്ക് ഭൂമി കണ്ണുനീർത്തൂകി കരയുമോ ധന്യരാം നിർണയമാശ്വാസം ലഭ്യമാകും നീതിക്കുദാഹിച്ചുഴലുമോർ ധന്യരാം ഭൂതസംതൃപ്തി അവർക്കു നേടാ ശാന്തശീലന്മാർക്ക് ഭാഗ്യമുണ്ടായി വരും സ്വന്തമായി തീരും അവർക്ക് ഭൂമി സ്വന്തമായി തീരും അവർക്ക് ഭൂമി
ഈ ഗീതത്തിൻ്റെ ആദ്യ ഭാഗം മൃദുത്വം തോമസ് കുട്ടിയും പിന്നെ ബിജു നാരായണനുമാണ് ആലപിച്ചത്. വരികൾ പ്രൊഫസർ മാത്യു ഉലകന്തറയുടെ ക്രിസ്തുഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള അഷ്ടഭാഗ്യങ്ങളാണ്. ഇത് ഈണം പകർന്നത് ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് MCBS സഭാംഗമായ നാലുപറയച്ഛൻ്റെ സുവിശേഷ ചിന്തകളാണ്.